നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഒത്തുചേരലുകളും ആഘോഷങ്ങളും ഒന്നുമില്ലാതെയാണ് 2020 ഓണം നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ മിക്കവരും തന്നെ വീട്ടിൽ ഓണസദ്യ തയ്യാറാക്കാനുള്ള പദ്ധതിയിലായിരിക്കും. ഈ വ്യത്യസ്തമായ ഓണത്തിന് ഒരു വേറിട്ട വിഭവം ഒരുക്കുകയാണ് ബ്രിസ്ബനിൽ ലെമൺ ചില്ലീസ് റെസ്റ്റോറന്റിന്റെ ഉടമയും ഷെഫുമായ ജിജോ പോൾ. നമസ്കാരം ജിജോ പോൾ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം.
ഒപ്പം ഓണാശംസകളും. ഹാപ്പി ഓണം.
തീർച്ചയായിട്ടും ഏവർക്കും സ്നേഹം പറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ ഞാൻ നേരട്ടെ.
ജിജോ, എന്തായാലും ഈ ഓണത്തിന് അല്പം പുതുമയാർന്ന ഒരു വിഭവം തന്നെയാണല്ലോ അല്ലെ SBS മലയാളം ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്?
തീർച്ചയായിട്ടും നമ്മുടെ ഓണസദ്യയുടെ ഒരു ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് സംതിങ് വ്യത്യസ്തമായ രീതിയിൽ നമ്മളൊന്ന് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് ഈ തമിഴ് ശ്രമിക്കുന്നത്.
ഓക്കെ, നമുക്ക് സർപ്രൈസ് കളഞ്ഞിട്ട് എന്താണ് ഈ വിഭവം എന്ന് തന്നെ നമുക്കൊന്ന് നോക്കിയാലോ.
തീർച്ചയായിട്ടും നമ്മുടെ ഇഞ്ചിക്കറി, ഇഞ്ചിക്കറിനെ ബേസ് ചെയ്തിട്ട് ഇഞ്ചിക്കറി ചില സ്ഥലങ്ങളിൽ ഇഞ്ചിക്കറി എന്ന് വിളിക്കും, ചില സ്ഥലത്ത് ഇഞ്ചി പുളി എന്ന് വിളിക്കും, പുളിയിഞ്ചി എന്ന് വിളിക്കും. പല ഒരു പേരുകളിലാണെങ്കിലും ഒരേ കറി തന്നെയാണ്. അത് തൊടുകളിൽ ഏറ്റവും കൂടുതലുള്ള ഇഞ്ചിക്കറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു വേരിയേഷൻ ആയിട്ട് ജിഞ്ചർ ആൻഡ് ഗ്രേപ്പ് ചട്നി ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്.
ഓക്കെ, ജിഞ്ചർ ആൻഡ് ഗ്രേപ്പ് ചട്നി. അപ്പം ഇഞ്ചിപ്പുളിയെ റീപ്ലേസ് ചെയ്യുന്നതാണോ, ഇഞ്ചിപ്പുളിക്ക് ഒരു ഓസ്ട്രേലിയൻ ടച്ച് കൊടുക്കുന്നതാണോ, എങ്ങനെയാണത്?
അത് ഇഞ്ചിപ്പുളി റീപ്ലേസ് ചെയ്യുന്ന നിർബന്ധമില്ല. ഇഞ്ചിപ്പുളിയുടെ കൂടെ ഒരു നമ്മുടെ പല സ്ഥലങ്ങളിലും പല പല കറികളും നമ്മൾ അതിന്റെ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കറിയുടെ കൂട്ടി വേണമെങ്കിൽ ഇഞ്ചിക്കറിയുടെ കൂടെ ഒരു വേരിയേഷൻ കൂടി ആഡ് ചെയ്യാം. അതിന്റെ ഇഞ്ചിക്കറി ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് ഇഞ്ചിക്കറിയുടെ സ്ഥാനത്ത് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിലും ചെയ്യാം. കാരണം വെച്ചാൽ നമ്മൾ ഇഞ്ചിക്കറിയുടെ തന്നെ ഒരു ബേസ് ആണ് അത് യൂസ് ചെയ്യുന്നത്, വേറൊരു വേരിയേഷൻ കൂടി ഉണ്ടാക്കുന്നത് മാത്രമുള്ളൂ.
അപ്പൊ എന്തായാലും നമുക്ക് ഇൻഗ്രീഡിയൻസ് തന്നെ നോക്കാം. എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്? എന്തായാലും നമുക്ക് ഇഞ്ചിയും വേണം, ഗ്രേപ്സും വേണം.
ഓക്കെ, ജിഞ്ചറും നമുക്ക് ഗ്രേപ്സും വേണം. പക്ഷെ ഈ ജിഞ്ചർ നമ്മൾ ചൂസ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് നമ്മൾ നല്ല മൂത്ത ജിഞ്ചർ തന്നെ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ ആയിട്ട് ശ്രമിക്കുക. കാരണം വെച്ചാൽ ബെറ്റർ ഫ്ലേവർ ആയിരിക്കും. യങ് ജിഞ്ചറിനേക്കാൾ നല്ലത് നല്ല ഓൾഡ് ജിഞ്ചർ, നല്ല മൂത്ത ജിഞ്ചർ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗ്രേപ്സ്, സീഡ്ലെസ് ഗ്രേപ്സ്, ബ്ലാക്ക് സീഡ്ലെസ് ഗ്രേപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഞ്ചി ഒരു 500 ഗ്രാം, സീഡ്ലെസ് ഗ്രേപ്സ് ഒരു 500 ഗ്രാം, പിന്നെ ഒരു ഓയില് ഒരു 75 ml നമുക്ക് ഈ ചട്നി ഉണ്ടാക്കാനായിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈമിൽ നമുക്കൊരു ഒരല്പം ഓയില് ഈ ജിഞ്ചർ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്, നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഓയിൽ വേറെയും വേണം. കൂടാതെ ഉലുവ ഒരു ചെറിയ നുള്ള്, കടുക് ഒരു 2 teaspoon, ഗ്രീൻ ചില്ലി, നമ്മുടെ സ്പൈസി ഉള്ള ഗ്രീൻ ചില്ലി ആണെങ്കിൽ ബെറ്റർ ഫ്ലേവർ ഉണ്ടായിരിക്കും, ഒരു 2-3 എണ്ണം, ഡ്രൈഡ് ചില്ലി അത് 2-3 എണ്ണം, കറി ലീവ്സ് ഫ്യൂ, ചില്ലി പൗഡർ ഒരു 1 teaspoon, ടെർമറിക് പൗഡർ 1 നുള്ള്, ഫെനുഗ്രിക് പൗഡറും 1 നുള്ള്, ഏകദേശം ഒരു 500 ml വെള്ളവും നമുക്ക് വേണ്ടിവരും. കൂടാതെ ടാമറിൻ വാട്ടർ, നമ്മുടെ ഗ്രേപ്സ് യൂസ് ചെയ്യുന്ന ഗ്രേപ്സിന്റെ പുളി അനുസരിച്ചിട്ട് നമുക്ക് ഒന്നാ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇഞ്ചി പുളി കറിയുടെ ഒരു ഫ്ലേവർ ഒരു പുളി കിട്ടാനായിട്ടുള്ള ഒരു അല്പം ടാമറിൻ വാട്ടറും നമുക്ക് വേണം.
ഇനി എങ്ങനെയാണ് ഈ ജിഞ്ചർ ഗ്രേപ്പ് ചട്നി തയ്യാറാക്കുന്നത്?
അതിനുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിധമെന്ന് പറഞ്ഞാൽ ജിഞ്ചർ നമ്മൾ ആദ്യമേ തന്നെ പീല് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സ്കിൻ പീല് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വളരെ തിന്നായിട്ട് കഴിയുന്നിടത്തോളം തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം, ചോപ്പ് ചെയ്യുന്നതിന്റെ സ്ലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മളത് ഈ ആദ്യമേ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന എണ്ണയിൽ ഗോൾഡൻ ഫ്രൈ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. നേരാണ് ആ ജിഞ്ചറിന്റെ കുത്തലൊക്കെ മാറിക്കിട്ടി നമുക്ക് ഒരു ഗോൾഡൻ ഫ്രൈ, നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഒരു ചിപ്സ് പോലെ ക്രിസ്പി ആയിട്ടിരിക്കണം. ആ ഒരു സ്റ്റേജിൽ വരെ ഫ്രൈ എടുത്ത് മാറ്റണം നമുക്ക്. അറ്റ് ദ സെയിം ടൈമിൽ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം, കാരണം അത് ഒത്തിരി ഫ്രൈ ചെയ്ത് ബ്ലാക്കിഷ് ആയിട്ട് കളർ പോവുകയും ചെയ്തത്. കൂടാതെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജിഞ്ചർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ തന്നെ എടുക്കണം. കാരണം ജിഞ്ചർ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും വീണ്ടും അതിന്റെ കളറ് വീണ്ടും അല്പയോടെ മാറും, ഇതിൽ നിന്ന് വീണ്ടും ഫ്രൈ ആയി അല്പയോടെ മാറും. അതുകൊണ്ട് ഗോൾഡൻ ഫ്രൈ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. അറ്റ് ദ സെയിം ടൈമിൽ അപ്പൊ അത് തണുക്കാനുള്ള ഒരു സമയം കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രേപ്സ്, സീഡ്ലെസ് ഗ്രേപ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. റഫായിട്ട്, വെരി ഫൈൻ ആയൊന്നും വേണമെന്നില്ല, പക്ഷെ ഒരു റഫായിട്ട് ചോപ്പ് ചെയ്ത് സൈഡിൽ വെക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ചില്ലി ഒന്ന് സ്ലൈസ് ചെയ്യാം, കൂടാതെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. റെഡ് ചില്ലീസ്, ഡ്രൈഡ് റെഡ് ചില്ലീസും ചെറുതായിട്ട്, ഒത്തിരി ചെറുതാകരുത്. ഡ്രൈഡ് ചില്ലി നമുക്ക് ഇച്ചിരി വലുത് നീട്ടത്തിൽ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കുന്നതിന്റെ കൂടെ ഇടാനായിട്ടുള്ള ആ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇത്രയും ചെയ്ത് വെച്ച് നമ്മുടെ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഏകദേശം തണുത്ത് കാണും. അപ്പം അത് ചൂടോടെ ചെയ്യണേക്കാൾ ഇച്ചിരി തണുത്തിട്ടാണ് നമ്മുടെ മിക്സിക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അത് ചെറിയ ജാർ ഉപയോഗിച്ച് അപ്പൊ നമുക്ക് 500 ml ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി കാണത്തുള്ളൂ. നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആയിരിക്കും, അപ്പൊ ജിഞ്ചറിനായിരിക്കും. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് ഇത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് ഇനി അടുത്തത് പോകുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഇഞ്ചി അരയ്ക്കുന്നെന്ന് പറയുമ്പോ ഈ എണ്ണ ഫ്രൈ ചെയ്ത ജിഞ്ചർ ആണല്ലോ, അപ്പൊ ആ എണ്ണ മയവും കൂടെ അതിന്റെ അകത്ത് വരുമ്പോ ഒരു കുഴമ്പ് വരുവത്തിലായിരിക്കുമല്ലോ അല്ലെ അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്?
ഇല്ല ഇല്ല, അത് നമ്മൾ ഗോൾഡൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾ ചിപ്സ് പോലെ ഇരിക്കും. അതായത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്തോളം ഇരിക്കും, അതിനകത്ത് ഒട്ടും എണ്ണ കാണത്തില്ല, ആ എണ്ണ വലിഞ്ഞു പോകും. അത് ശരിക്കും ഫ്രൈ ചെയ്ത നമ്മൾ ശരിക്കും പ്രോപ്പർ ആയിട്ട് ഡീപ് ഫ്രൈ ആയില്ലെങ്കിൽ ആ എണ്ണ മയം കാണും. അതായത് ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്താല് നല്ല ക്രിസ്പ് ചിപ്സ് പോലെ ഇരിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പൊ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും പൊടിച്ചു കഴിയുമ്പോൾ. അപ്പൊ നമ്മുടെ ജിഞ്ചറിന്റെ ഫുൾ ഫ്ലേവർ അതിനകത്ത് കാണുകയും ചെയ്യും, എന്നാൽ അതിന്റെ കയ്പ്പും അതിന്റെ കുത്തലും എല്ലാം മാറി കിട്ടുകയും ചെയ്യും അതിൽ നിന്ന്. ഇനിയിപ്പോ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് റെഡി ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു തിക് ബോട്ടം കടായി, ചെറിയ കടായി വില്ലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനകത്ത് നമുക്ക് നമ്മുടെ ജമ്മെല്ലാം ആദ്യമേ പറഞ്ഞിരിക്കുന്ന എണ്ണ ഒഴിച്ച് ചൂടാക്കണം. അതിനുശേഷം നന്നായിട്ട് ചൂടായി വരുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറ്റുമ്പോൾ നമ്മളതിലെ ഒരു നുള്ളു ഉലുവ പറഞ്ഞിരിക്കുന്നത് അതൊന്ന് ഇടുക. ദെൻ നമ്മുടെ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രൈ റെഡ് ചില്ലിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഡ്രൈ ചില്ലി വിട്ടിട്ട് അതിനെയും ഈ പറഞ്ഞ ഒരു ഒരു ഗോൾഡൻ ബ്രൗണിന് മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്താൽ ഡ്രൈ ചില്ലിയുടെ എൻ്റെ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗ്രീൻ ചില്ലിയും കറി ലീവ്സും ഇടുക.
ഓക്കെ,
അപ്പൊ കറിവേപ്പിനെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സ്പൈസ് പൗഡർ ഉണ്ട്, അതായത് നമ്മുടെ ഇച്ചിരി ടർമറിക് പൗഡറും മുളക് പൊടിയും വെച്ചിരിക്കുന്നത് അതൊന്ന് ഇടുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുമായിരിക്കും നല്ലത്. കാരണം അതിന് ഓൾറെഡി തന്നെ നമുക്ക് നമ്മുടെ വളരെ കുറച്ച് സ്പൈസസ് ഉള്ളു, അത് നമുക്ക് ബേൺ ആയി പോകരുത്. അതുകൊണ്ട് സ്പൈസ് പൗഡർ ഇട്ടിട്ട് ഒന്ന് അതിന്റെ പച്ച ഫ്ലേവർ ഒന്ന് മാറി ഉടൻ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്ലാക്ക് ഗ്രേപ്സ് അത് ഇതിനകത്ത് സ്പൈസിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് അത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ചെറുതായിട്ട് കുക്ക് ചെയ്യുക. അപ്പൊ അതൊരു ആ നമ്മുടെ ഗ്രേപ്സ് ഒന്ന് സോഫ്റ്റ് ആകുന്നേടം വരെ, സോഫ്റ്റ് ആയി ഗ്രേപ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് ആകും, വൺസ് സോഫ്റ്റ് ആയി കഴിയുന്നേടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം.
ഓക്കെ,
അത് അത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം വെച്ചിരിക്കുന്നത് 500 ml വെള്ളം വെച്ചിരിക്കുന്നത് അത് ഈ പുളിവെള്ളത്തോട് കൂടി അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്പൈസസും നമ്മുടെ ഫ്ലേവേഴ്സും കാര്യങ്ങളും എല്ലാം റെഡിയായി. അതൊന്ന് ശരിക്കും ഒന്ന് തിളയ്ക്കാൻ ആയിട്ടുള്ള അനുവദിക്കുക, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ പറഞ്ഞ നമ്മുടെ ഗ്രേപ്സും എല്ലാ സ്പൈസസും വെള്ളവും പുളിവെള്ളവും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ശരിക്കും അതിന്റെ ഫ്ലേവർ മുഴുവൻ ആയി കഴിയും എന്നിടം വരെ വെയിറ്റ് ചെയ്യുക.
ഓക്കെ, അപ്പൊ വെള്ളവും പുളിവെള്ളവും ഒരുമിച്ച് അങ്ങ് ഒഴിക്കുക അല്ലേ?
എല്ലാം ഒഴിച്ചയക്കാം. ആ പുളിവെള്ളം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രേപ്സ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യണം നമുക്ക് എന്തുമാത്രം പുളിയുണ്ട് ഗ്രേപ്സ് എന്നുള്ളത്. അത് നമുക്ക് പുളിവെള്ളം നമുക്ക് ഇച്ചിരി ബാക്കി ഇരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പുളിവെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ ഉണ്ടാക്കാൻ പോകുന്ന ചട്നിയുടെ മിശ്രിതം അത് തിളച്ച് ഓൾമോസ്റ്റ് ഫ്ലേവർ എല്ലാം റെഡി ആയി കഴിയുമ്പോൾ അപ്പൊ ഒരു സെമി തിക്ക് ഗ്രേവി പോലെ ആവും. ഒന്നൊന്ന് ഒത്തിരി തിന്നായിരിക്കത്തില്ല, എന്നാൽ ഒത്തിരി തിക്കും ആയിരിക്കത്തില്ല. ആ ഒരു ടെക്സ്ചറിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ അതിനകത്ത് ഇട്ട് കൊടുത്ത് ഇളക്കുക. അപ്പം ഈ ജിഞ്ചർ പെട്ടെന്ന് നല്ല അതിനകത്തുള്ള വെള്ളം അബ്സോർബ് ചെയ്ത് നല്ല തിക്ക് ആയിട്ട് കിട്ടും. നമുക്കൊരു ജിഞ്ചർ കറിയുടെ നമ്മുടെ നാടൻ നമ്മുടെ ജിഞ്ചർ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചറിലേക്ക് എത്തുന്നിടം വരെ ആ ജിഞ്ചർ പൗഡറോട് കൂട്ടി നമ്മുടെ ചട്നി കുക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഒരല്പം ആവശ്യത്തിന് ഉപ്പിടുക. ചില സമയത്ത് ഇഞ്ചിക്കറിയിൽ നമുക്ക് ഒരു ചെറിയ മധുരം തച്ചു കൊടുക്കണം നല്ലതാണ്, പക്ഷെ നമുക്ക് ഗ്രേവ്സ് യൂസ് ചെയ്യുന്ന കാരണം ഇത്തവണ നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ജിഞ്ചർ ആൻഡ് ഗ്രേവ്സ് ചട്നി റെഡി ആയി കഴിഞ്ഞു.
ഓക്കെ, അപ്പൊ ജിഞ്ചർ പൗഡറോട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് ആ ഒരു കുഴമ്പ് പരുവത്തിലാവും അല്ലെ?
ഒരു കുഴമ്പ് പരുവത്തിലാവും. അപ്പൊ ഇച്ചിരി നമ്മളെ വെള്ളം ഒഴിക്കുന്നത് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇച്ചിരി വെള്ളമോടെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതല്ല ഒത്തിരി ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ അതിന് ഇച്ചിരി ഒന്നോട് ഒന്ന് പറ്റിച്ച് എടുത്ത് നമ്മുടെ അവിടെ ജിഞ്ചിക്കറി ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരൂടെ അത് കട്ടിയാകും എന്നുള്ള ഒരു കാര്യം അതുങ്ങളെ ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതായിരിക്കും.
സാധാരണ ഇഞ്ചിക്കറിക്ക് പുറമെ ഇതും കൂടെ മറ്റൊരു ഡിഷായിട്ട് തൊടുകറി ആയിട്ട് നമുക്ക് വിളമ്പാവുന്ന ഒന്നാണ്
അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് വേറെ ഒരു വെറൈറ്റി കൂടി കിട്ടും. ഗ്രേപ്സിന്റെ ഫ്ലേവർ ആ ഇഞ്ചിക്കറിയുടെ നമ്മുടെ നോർമൽ ഇഞ്ചിക്കറിയുടെ ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് തന്നെ മാറ്റിക്കളയും. ഇതിനകത്ത് ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇഞ്ചിക്കറി ഓണത്തിന് മാത്രമല്ല നമുക്ക് വേറെ പല പർപ്പസിനും നമുക്ക് ഇതിന് ഒരു ചട്നി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് കൂടാതെ ഈ ചട്നി നമുക്ക് ഒരു ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ബാച്ചുകളാക്കി നമുക്ക് ചെറിയ പാത്രത്തിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന കാര്യമില്ല, കാരണം ഇത് ഇച്ചിരി സമയമെടുത്ത് ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണ്. അതിന്റെ പ്രോപ്പർ ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് അതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് പല ചെറിയ ചെറിയ പാക്കറ്റിലാക്കി ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് ആണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഈ ഇഞ്ചിക്കറി ആക്ച്വലി സ്വീറ്റ് ഡിഷ് ഒക്കെ ആയതുകൊണ്ട് എരിവ് കൊച്ചു കുറച്ചുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് നമുക്കൊരു സ്പ്രെഡായിട്ട് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നടുക്കിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെജിമേറ്റും പീനട്ട് ബട്ടറൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ വേറെ രൂപത്തിൽ ഒരു എൻ്റയർലി ഒരു ഡിഫറെൻ്റ് ഫ്ലേവർ നമുക്ക് സാൻഡ്വിച്ചിനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്ന പോലെ തന്നെ റാപ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ സോസായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഇത് നമ്മുടെ ഓസ്ട്രേലിയയുടെ വന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് ഏറ്റവും കൂടുതൽ വേറൊരു വേ ഓഫ് കുക്കിംഗ് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർബിക്യൂ ആണ്. അപ്പൊ ബാർബിക്യൂ കുക്ക് ചെയ്യുന്ന ഡിഫറെന്റ് മീറ്റ്സ് നമ്മൾ ഡിഫറെന്റ് മാരിനേഷൻ കൊടുത്തൊക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഈ ഗ്രേപ്പ് ചട്നി ഒരു സോസായിട്ട് നമ്മൾ ടൊമാറ്റോ സോസും ബാർബിക്യൂ സോസും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഗ്രേപ്പ് ആൻഡ് ജിഞ്ചർ ചട്നി ഒരു സോസായിട്ട് ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും. യു വിൽ ഫീൽ ദ ഡിഫറൻസ്.
എനിക്ക് തോന്നുന്നു നമ്മള് ഇഞ്ചിക്കറി ഓണത്തിന് മാത്രമായി ഒതുക്കുന്ന ഒരു ഇഞ്ചിക്കറിയെ നമ്മള് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജിജോ എന്ന് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിക്കറിക്കൊരു പുതിയ രൂപം നൽകിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ഓണത്തിന് തന്നെ പരീക്ഷിച്ചു നോക്കുമെന്നും വിശ്വസിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇത്രയും പുതുമയാർന്ന ഒരു പാചകക്കുറിപ്പ് ഈ ഓണത്തിന് എസ് ബി എസ് മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജിജോ പോൾ.
ഒരിക്കൽ കൂടി ഓണാശംസ എല്ലാവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.